ദൈവത്തെ പലിശക്കാരനാക്കിയ ജോസേട്ടൻ. സിജി ബിനു എഴുതുന്നു, ഏതാണ്ട് 40 വർഷങ്ങൾ പിന്നിൽ നിന്നാണ് ജോസേട്ടൻ ജീവിതകഥ പറയാൻ തുടങ്ങിയത്. അന്ന് ദൈവത്തോട് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. തൃശൂർ ഒല്ലൂരിലെ ഒരു സാധാരണ ക്രൈസ്തവ കുടുംബത്തിലെ അംഗം. ബേക്കറി ഷോപ്പ് നടത്തുന്നു. ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകും. പക്ഷേ പോകുന്നത് ഉറങ്ങാനാണ്. ഏറ്റവും പിന്നിൽ പോയിരിക്കും. സാവധാനം ഉറങ്ങും. എല്ലാവരും പോകുന്ന നേരത്ത് ആരെങ്കിലും തട്ടി വിളിക്കുമ്പോഴാണ് എഴുന്നേറ്റ് പുറത്തിറങ്ങുക. ഇതായിരുന്നു സ്ഥിതി. ഭേദപ്പെട്ട വരുമാനവും കൂടിയുള്ളതിനാൽ ജീവിതം സസുഖം മുന്നോട്ടു പോകുന്ന കാലം. മദ്യപാനവും പുകവലിയും ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബം. ബന്ധങ്ങളും കുടുംബജീവിതവുമെല്ലാം നന്നായി പോകുന്നുവെന്ന് തന്നെ ജോസേട്ടൻ കരുതി. ആയിടെ സഹോദരന് ഒരസുഖം. ബാംഗ്ലൂർ ഉൾപ്പെടെ പലയിടത്തും ജോസേട്ടൻ കൂടെപ്പിറപ്പിനെ ചികിത്സിപ്പിക്കാനായി കൊണ്ടുപോയി. പക്ഷേ ഒരു കുറവുമുണ്ടായില്ല. അപ്പോഴാണ് കുരിയച്ചിറയിൽ കരിസ്മാറ്റിക് ധ്യാനം വന്നത്. അവിടുത്തെ പ്രാർത്ഥന കൂട്ടായ്മയിൽ പോയി തുടങ്ങിയപ്പോൾ സഹോദരന് അസുഖം വലിയ തോതിൽ കുറഞ്ഞു. അത് കണ്ടപ്പോൾ തോന്നി, അവിടെ പോയി നമുക്കും അസുഖമെല്ലാം മാറ്റിയാലോ എന്ന്. അതല്ലാതെ മറ്റുദ്ദേശങ്ങളൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. എന്തായാലും ഈ ചിന്തയോടെ കരിസ്മാറ്റിക് ധ്യാനത്തിൽ പങ്കെടുത്തു. ധ്യാനം എല്ലാം പൊളിച്ചു. നന്നായി ജീവിക്കുന്നുവെന്നും ദാമ്പത്യ ജീവിതം നന്നായി പോകുന്നുവെന്നുമുള്ള ധാരണകളെല്ലാം പൊളിഞ്ഞു പോയത് ആ ധ്യാനത്തോടെയാണ്. തന്റെ ഭാഗത്ത് നിരവധി പിഴവുകളുണ്ടെന്നും അവയൊക്കെ തിരുത്തി നന്നായി ജീവിക്കണമെന്നും തോന്നി തുടങ്ങി. പനക്കിലച്ഛനാണ് കൗൺസിലിംഗ് ചെയ്തത്. അച്ഛൻ പറഞ്ഞു, സഹോദരനെ സഹോദരന്റെ ജീവിതത്തിലേക്ക് വിടുക. ജോസിന്റെ കച്ചവടത്തിൽ ശ്രദ്ധിക്കുക. ആ നിർദ്ദേശം ജോസേട്ടൻ അനുസരിച്ചു. സഹോദരന്റെ രോഗം സുഖപ്പെട്ടു. ജോസേട്ടനാകട്ടെ നല്ലൊരു മാനസാന്തരാനുഭവത്തിലേക്ക് വരികയും ചെയ്തു. ബൈബിൾ വായിക്കാൻ പിന്നെ ആവേശമായി. രാത്രി 1-2 മണിവരെയൊക്കെ ബൈബിൾ വായിക്കും. കുരിയച്ചിറ പള്ളിയിലെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പോകാൻ ആരംഭിച്ചതും ധ്യാനത്തിന് ശേഷമാണ്. എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. പള്ളിയിൽ ഏറ്റവും മുന്നിലായിരുന്നു പിന്നീടുള്ള നിൽപ്പ്. തീർച്ചയായും ഇതിൻ്റെയെല്ലാം വ്യത്യാസം ജീവിതത്തിൽ കാണുമല്ലോ. അത് സംഭവിച്ചു. ജോസേട്ടന് പണ്ടു മുതലേ നല്ലവണ്ണം അധ്വാനിക്കണം എന്നാണ് ചിന്ത. രാവിലെ 6 മുതൽ വൈകുന്നേരം 11 മണിവരെയൊക്കെ മടുപ്പില്ലാതെ അധ്വാനിക്കും. പണി കുറവാണെന്ന് കണ്ടാൽ അപ്പനോട് മുഷിഞ്ഞു പറയും, ഇതെന്താ പണിയില്ലാത്തത്? പണിയൊക്കെ ഇടയ്ക്ക് കുറയുമെടാ ചെക്ക എന്നായിരിക്കും അപ്പന്റെ മറുപടി. വാസ്തവത്തിൽ കഠിനമായി അധ്വാനിക്കണമെന്ന ചിന്തയിൽ നിന്നാണ് ജോസേട്ടന്റെ പരാതി ഉയർന്നിരുന്നത്. അതോടൊപ്പം മാനസാന്തരാനുഭവവും പ്രാർത്ഥനാശീലവും ചേർന്നപ്പോൾ ജീവിതമാകെ മാറുകയായിരുന്നു. ലാഭത്തെക്കുറിച്ചൊന്നും വലിയ കണക്ക് കൂട്ടലുകൾ നടത്തിയിരുന്നില്ല. നല്ലവണ്ണം ജോലി ഉണ്ടാകണം, അത്രയേ ഉള്ളൂ ആശ. ആ ആശ നിറവേറുന്ന വിധത്തിൽ കടയിൽ കൂടുതൽ ഓർഡറുകൾ ലഭിക്കാൻ തുടങ്ങി. വരുന്ന ആളുകൾ വിലപേശലില്ലാതെ ഉൽപ്പന്നങ്ങൾ വാങ്ങും. പല സ്ഥലങ്ങളിൽ നിന്നാണ് ഓർഡർ വരുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യം മനസ്സിലായില്ല. പിന്നീട് ദൈവകരത്തിന്റെ പ്രവൃത്തി മനസ്സിലായി. നല്ല ലാഭമുണ്ടാകാൻ തുടങ്ങി 10 വെച്ചപ്പോൾ. ഇതിലേക്ക് വളർന്നതിന് പിന്നിൽ വേറൊരു രഹസ്യവും ഉണ്ടായിരുന്നു. ആദ്യ ധ്യാനം കഴിഞ്ഞപ്പോൾ വീണ്ടും ധ്യാനം കൂടാൻ ആഗ്രഹമായി. അങ്ങനെ കടുത്തുരുത്തിയിലുള്ള ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനത്തിൽ പങ്കെടുത്തു. അവിടെ നിന്നാണ് ദശാംശം നൽകണം എന്ന് മനസ്സിലായത്. ആ ബോധ്യത്തിലേക്ക് വന്നപ്പോൾ അന്നുവരെ ദുശീലങ്ങൾക്കായി ചെലവാക്കിയിരുന്ന 20 ഒരു ചെപ്പിൽ മാറ്റിവെക്കാൻ തുടങ്ങി. അങ്ങനെ 100 ആയാൽ ഒരാൾക്ക് കൊടുക്കും. അന്നത്തെ കാലത്ത് ഏറെ പേർക്കും ഓലപ്പുരയാണ് ഉള്ളത്. ഓല മാറ്റി മേയണമെങ്കിൽ 100 വേണ്ടി വരിക. അങ്ങനെ കുറെ പേരെ സഹായിക്കാൻ കഴിഞ്ഞു. അത് വലിയൊരു സന്തോഷമായി. തുടർന്നും ദശാംശം എന്ന പേരിൽ മാറ്റിവെക്കുന്ന തുക സഹായം അർഹിക്കുന്നവരെന്ന് തോന്നുന്നവർക്ക് കൊടുക്കും. കൂടാതെ ദൈവ ശുശ്രൂഷകൾക്കായും നൽകും. അന്നത്തെ കാലത്ത് പ്രധാനമായും പുതിയ ധ്യാന കേന്ദ്രങ്ങളെയാണ് സഹായിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ജോസേട്ടന്റെ വരുമാനവും പതുക്കെ വർദ്ധിക്കാൻ തുടങ്ങി. സഹായമായി നൽകിയ പണം ചിലർ അനാവശ്യമായി ഉപയോഗിച്ചു. അക്കാര്യം പിന്നീട് അറിഞ്ഞപ്പോഴും ജോസേട്ടൻ ഖേദിച്ചില്ല. യേശു നാമത്തിലാണ് നൽകുന്നത്, പിന്നെ ഖേദിക്കുന്നത് എന്തിന് എന്നായിരുന്നു ജോസേട്ടന്റെ പക്ഷം. സഹായം നൽകുന്നത് തുടർന്നു. ആദ്യമൊക്കെ കൊടുക്കുമ്പോൾ കൈ അല്പം മുറുകിയിരിക്കും. കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൈ അയയും. കൊടുക്കാനുള്ള വിഷമം മാറും. അങ്ങനെ കൈയിന് വ്യായാമം നൽകിയാണ് മുന്നോട്ടു പോയത്. ജോസേട്ടൻ അല്പം തമാശ കലർത്തി പങ്കുവയ്ക്കും. മാത്രവുമല്ല, അർഹതയില്ലാത്തവരെ തിരിച്ചറിയാനും സാവധാനം നമുക്ക് സാധിക്കുമെന്ന് ജോസേട്ടൻ പറയുന്നു. പ്രതിഫലം പ്രതീക്ഷിച്ചല്ല ദശാംശം കൊടുക്കാൻ തുടങ്ങിയതെങ്കിലും പ്രതിഫലം ലഭിക്കാൻ തുടങ്ങി. ലാഭവും വരുമാനവും വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അക്കാര്യം ജോസേട്ടൻ തിരിച്ചറിഞ്ഞു. അതോടെ ദശാംശം എന്ന പേരിൽ മാറ്റിവെക്കുന്ന പങ്കും വർദ്ധിപ്പിച്ചു. പിന്നെ അതൊരു മത്സരം പോലെയായി. ജോസേട്ടന്റെ ദശാംശ ചെപ്പിലെ തുക വർദ്ധിക്കുന്നതിനനുസരിച്ച് വരുമാനവും കൂടാൻ തുടങ്ങി. അങ്ങനെ തുടർന്നപ്പോൾ കണക്ക് നോക്കാതെ കൂടുതൽ നൽകുന്നതും വർദ്ധിച്ചു വന്നു. അല്പനാൾ കഴിഞ്ഞപ്പോൾ മാസത്തിൽ ദശാംശം എന്ന രീതി മാറ്റി. ഒരു നിശ്ചിത തുക എല്ലാ ദിവസവും ദശാംശത്തിലേക്ക് നീക്കിവെക്കുമെന്നല്ലാതെ പിന്നെ എണ്ണാറില്ല. മാത്രവുമല്ല, ചെറിയ ചെപ്പൊന്നും പോരാ, ബാഗ് വേണമെന്ന അവസ്ഥയായി. അർഹതപ്പെട്ടവർ ചോദിക്കുമ്പോൾ എണ്ണി നോക്കാതെ അത് മുഴുവൻ എടുത്തു നൽകും. ചോദിക്കുന്നവർക്ക് അല്പാൽപം കൊടുക്കുന്നത് ജോസേട്ടന് ഇഷ്ടമല്ല. കൊടുക്കുമ്പോൾ നിറച്ചു കൊടുക്കണം, ഇതാണ് അദ്ദേഹത്തിന്റെ സ്റ്റൈൽ. ആ സമയത്തെല്ലാം പല ധ്യാന കേന്ദ്രങ്ങളും പുതുതായി ആരംഭിക്കുന്ന കാലമാണ്. അവർക്ക് ദൈവശുശ്രൂഷയ്ക്കായി പണം ആവശ്യമാണെന്ന് കാണുമ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യും. പലപ്പോഴും വലിയ തുകകളായിരിക്കും സഞ്ചിയിൽ ഉണ്ടാകുക, പക്ഷേ എണ്ണി നോക്കാൻ പോകാറില്ല. ദൈവത്തിനല്ലേ കൊടുക്കുന്നത് എന്നായിരുന്നു ജോസേട്ടന്റെ ചിന്ത. തിരികെ കർത്താവ് കൊടുക്കുന്നതും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ മുന്നോട്ടു പോകവെ ഒരിക്കൽ വരുമാനം അല്പം കുറഞ്ഞു. പക്ഷേ പതിവ് പോലെ ദശാംശം മാറ്റിവെക്കുന്നതിന് ഒരു കുറവും വരുത്തിയില്ല. രസകരമായ പ്രാർത്ഥന. ജോസേട്ടൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഇങ്ങനെ പോയാൽ ശരിയാകില്ലല്ലോ, എനിക്ക് വരുമാനം ഇരട്ടിയാക്കി തരണം. ജോസേട്ടൻ ഇങ്ങനെയാണ് കർത്താവിനോട് സംസാരിക്കുന്നത്, തനി തൃശൂർ ശൈലിയിലുള്ള സംസാരം. വരുമാനം അധികം ചോദിക്കുന്നതിന് കർത്താവിനോട് ന്യായം പറയുന്നത് ഇങ്ങനെ, എനിക്ക് തരണോണ്ട് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, നിന്റെ മക്കളുടെ കയ്യിലേക്ക് തന്നെയല്ലേ അതൊക്കെ പോണത്, പിന്നെന്താ. അത് നന്നായി അറിയാവുന്നത് കൊണ്ട് ജോസേട്ടന് കൊടുക്കാൻ കർത്താവിനും സന്തോഷം. തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ച് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. പ്രതിഫലത്തിന് വേണ്ടിയല്ലാതെ ദൈവത്തിനായി ദശാംശം നൽകുക, മറ്റു കാര്യങ്ങൾ തനിയെ ക്രമീകരിക്കപ്പെട്ടുകൊള്ളും. ദശാംശം നൽകി അനുഗ്രഹിക്കപ്പെട്ടവരോട് അടുത്ത പടിയായി ജോസേട്ടന്റെ ഉപദേശം, ഇനി ദശാംശം നൽകരുത്. വർഷങ്ങളായി ദശാംശം നൽകിയിട്ടും വലിയ സാമ്പത്തിക അഭിവൃദ്ധിയൊന്നും ലഭിച്ചില്ലെന്ന് പരാതി പറയുന്നവരോട് ചോദിക്കും, നിങ്ങൾ ഇപ്പോഴും ദശാംശം കൊടുക്കുന്നുണ്ടോ? ഉവ്വെന്നും മറുപടി നൽകിയാൽ അവരോട് പറയും, ഇനി ദശാംശം നൽകരുത്. കേൾക്കുന്നവർ അമ്പരന്ന് നിൽക്കുമ്പോൾ ജോസേട്ടൻ തുടരും, നിങ്ങൾക്ക് ലജ്ജയില്ലേ ഇപ്പോഴും ദശാംശം തന്നെ കൊടുത്തുകൊണ്ടിരിക്കാൻ? അനുഗ്രഹിക്കപ്പെടുമ്പോൾ അതിനനുസരിച്ച് കർത്താവിന് കൊടുക്കുന്നതിന്റെ തോതും കൂടണ്ടേ? സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതാണ് ജോസേട്ടൻ അവരോടും പറയുന്നത്. അങ്ങനെ വർദ്ധിപ്പിക്കാൻ തുടങ്ങുമ്പോൾ സാവധാനം നമുക്ക് ജീവിക്കാൻ നാം ദശാംശമായി മാറ്റിവെക്കുന്ന തുക മതി എന്ന അവസ്ഥ വരും. ബാക്കിയെല്ലാം ആവശ്യക്കാർക്ക് കൊടുക്കാം, കർത്താവിന് പലിശ. വല്ലപ്പോഴും അല്പം വരുമാനം കുറഞ്ഞെന്ന് കണ്ടാലും ദശാംശത്തിന്റെ ബാഗിൽ ഇടുന്നതിന് കുറവൊന്നും വരുത്തുകയില്ല. അതാണ് ജോസേട്ടന്റെ രീതി. ഇനി വല്ല അത്യാവശ്യവും വരികയാണെന്ന് കരുതുക, കർത്താവിന്റെ കയ്യിൽ നിന്ന് കടമെടുക്കും. ആവശ്യമായ തുക ദശാംശത്തിന്റെ ബാഗിൽ നിന്ന് കർത്താവിന്റെ അനുമതിയോടെ എണ്ണിയെടുക്കും. ബാങ്ക് പലിശയും ചേർത്തുള്ള തുകയായിരിക്കും തിരിച്ചുവെക്കുക. അങ്ങനെ കർത്താവിനെ പലിശക്കാരനാക്കിയ വീരനാണ് ജോസേട്ടൻ. അത് പങ്കുവെക്കുമ്പോൾ ജോസേട്ടന് ഹൃദയം നിറഞ്ഞ ചിരി. തന്റെ ബേക്കറി ശൃംഖല ഇന്നും വിജയകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന രഹസ്യങ്ങൾ പ്രാർത്ഥനയും ദശാംശവുമാണെന്ന് ജോസേട്ടൻ വ്യക്തമാക്കുകയാണ്.